2022 ഒക്ടോബർ 13 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ സെന്റർ സ്പ്രെഡിൽ നിന്നും വായിക്കുന്നത് ആർ സ്മിതാ ദേവി. മുഖപ്രസംഗം: ഹിന്ദിക്കു വേണ്ടി കലാപമുണ്ടാക്കരുത്. കേന്ദ്രം ഭരിക്കുന്നവരിൽ ചിലരുടെ ഭാഷാഭ്രാന്ത് രാജ്യത്ത് വീണ്ടുമൊരു ഭാഷാ കലാപത്തിന് വഴിവെക്കുമോയെന്ന ആശങ്ക ഉയർന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ അധ്യയന മാധ്യമം ഹിന്ദിയിലേക്ക് മാറ്റണമെന്ന പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. പാർലമെന്റിന്റെ ഔദ്യോഗിക ഭാഷാ സമിതിയുടേതാകയാൽ ഈ ശുപാർശയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ആഭ്യന്തരമന്ത്രിയും കടുത്ത ഹിന്ദി പക്ഷപാതി യുമായ അമിത്ഷായാണ് സമിതിയുടെ അധ്യക്ഷൻ. അതുകൊണ്ടുതന്നെ സമിതി ശുപാർശയ്ക്ക് മുന്തിയ പരിഗണന ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഭാഷാ സമിതിയുടെ ശുപാർശയ്ക്കെതിരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിനകം കടുത്ത പ്രതിഷേധം ഉയർന്നുകഴിഞ്ഞു. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ എക്കാലവും പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്നിട്ടുള്ള തമിഴ്നാട് ആദ്യമേ തന്നെ ഈ നീക്കത്തെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അപകടകരവും രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്നതുമായ ഒരു നടപടിക്കും മുതിരരുതെന്ന് കാണിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിട്ടുണ്ട്. IIT, IIM, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, കേന്ദ്ര സർവകലാശാലകൾ എന്നിവയിൽ അധ്യയന മാധ്യമം ഹിന്ദിയായിരിക്കണമെന്നാണ് ഔദ്യോഗിക ഭാഷാ സമിതിയുടെ ശുപാർശ. മാത്രമല്ല, കേന്ദ്ര റിക്രൂട്ട്മെന്റുകളിലും ഹിന്ദിക്കായിരിക്കണം പ്രധാന പരിഗണന. ഹിന്ദി സംസാരിക്കാനും എഴുതാനും അറിയാത്തവരെ കേന്ദ്ര സർവീസിൽ വേണ്ടെന്ന സമീപനം ഇന്ത്യയെപ്പോലെ അനവധി ഭാഷകൾ നിലവിലുള്ള രാജ്യത്ത് എങ്ങനെയാണ് പ്രായോഗികമാവുക എന്നുപോലും ആലോചിക്കാതെയാണ് പാർലമെന്ററി സമിതി ഭാഷാ കലാപത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകൾ ഇവിടെയുണ്ട്. ഇവയിൽ ഏതെങ്കിലുമൊന്ന് മറ്റുള്ളവയിൽ താഴെയാണെന്ന് ആർക്കും പറയാനാവില്ല. എല്ലാറ്റിനും തുല്യ പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. ഇവയിൽ ഒന്നു മാത്രമായ ഹിന്ദിക്ക് അമിത പരിഗണന നൽകുന്നത് വിവേചനമായേ മറ്റു ഭാഷക്കാർ കരുതുകയുള്ളൂ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹിന്ദി സംസാരിക്കുന്നവരാണ് എന്നതുകൊണ്ട് മാത്രം ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ജോലിക്കും ഹിന്ദി മുഖ്യഭാഷയാക്കണമെന്ന് വാദിക്കുന്നത് അനാവശ്യ വിവാദങ്ങൾക്കും കടുത്ത പ്രതിഷേധങ്ങൾക്കും കാരണമായിക്കൂടുന്നില്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നടന്ന ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം പലരും ഓർക്കുന്നുണ്ടാവും. കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾക്ക് ഹിന്ദി നിർബന്ധമാക്കിയാൽ ഹിന്ദിയിൽ പ്രാവീണ്യമില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എന്തു ചെയ്യും? അവസരങ്ങൾ നിഷേധിക്കലായിരിക്കും അത്. ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് ഇത്തരം ആശയങ്ങൾക്ക് സ്ഥാനമേയില്ലെന്ന് മനസ്സിലാക്കണം. ഹിന്ദി വികസനത്തിന് നൽകുന്ന പരിഗണനയും പ്രോത്സാഹനവും മറ്റു പ്രാദേശിക ഭാഷകൾക്കും ലഭിക്കേണ്ടതാണ്. അതുപോലെ ഇംഗ്ലീഷ് അവഗണിച്ചുകൊണ്ട് രാജ്യത്തിന് മുന്നോട്ടു പോവുക വിഷമകരമാവും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ആദ്യകാല ഭരണകർത്താക്കൾ ഇംഗ്ലീഷിനും ഹിന്ദിക്കും തുല്യ പരിഗണന നൽകിയത്. അപ്പോഴും പ്രാദേശിക ഭാഷകളെ അവഗണിക്കുന്ന ഒരു സമീപനം അവർ സ്വീകരിച്ചിരുന്നില്ലെന്ന് ഓർക്കണം. ഹിന്ദിയെ മറ്റിന്ത്യൻ ഭാഷകൾക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള ഏത് നീക്കവും രാജ്യത്ത് അനൈക്യത്തിന്റെയും സംഘർഷത്തിന്റെയും വിത്തുകൾ വിതയ്ക്കാനേ ഉപകരിക്കൂ. അറിഞ്ഞുകൊണ്ട് അതിന് അവസരമുണ്ടാക്കാതിരിക്കാനാണ് വിവേകവും ബുദ്ധിയുമുള്ളവർ ശ്രമിക്കേണ്ടത്.